നിങ്ങൾ കേൾക്കുന്നത് SBS മലയാളം.
ഓസ്ട്രേലിയയിലെ വീടുവിലയുമായി ബന്ധപ്പെട്ട വാർത്തകളും റിപ്പോർട്ടുകളുമൊക്കെ നമ്മൾ പലപ്പോഴും ആകാംക്ഷയോടെയും ആശങ്കയോടെയും ഒക്കെ പരിശോധിക്കാറുണ്ട്. 2025 വീടുവില കുറയുമോ അതോ കൂടുമോ എന്നതാണ് എല്ലാവർക്കും അറിയേണ്ടത്. ഇതുമായി ബന്ധപ്പെട്ട പുറത്തുവന്ന റിപ്പോർട്ടുകൾ പലരെയും പല രീതിയിലാണ് ബാധിച്ചത്. സിഡ്നിയിലും മെൽബണിലുമൊക്കെ ഭവനവിപണിയിൽ മെല്ലെപ്പോക്കും കുറവുമൊക്കെ പ്രതീക്ഷിക്കുമ്പോൾ പെർത്ത്, അഡലൈഡ്, ബ്രിസ്ബെയിൻ പോലുള്ള നഗരങ്ങളിൽ വില കുതിക്കുമെന്ന് തന്നെയാണ് പ്രവചനങ്ങൾ. ഇതെല്ലാം പലിശ നിരക്കിനെ ആശ്രയിച്ചാണുള്ളതെന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. കണക്കുകളും റിപ്പോർട്ടുകളുമൊക്കെ മാറ്റി നിർത്തിയാൽ പെർത്തിലും അഡലൈഡിലുമൊക്കെ എന്താണ് സംഭവിക്കുന്നത്? അഡലൈഡ്, പെർത്ത് നഗരങ്ങളിൽ ഭവനവിപണിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ചില മലയാളികളുടെ കാഴ്ചപ്പാടുകളും വിലയിരുത്തലുകളുമാണ് ഇനി നമ്മൾ കേൾക്കുവാൻ പോകുന്നത്. പ്രിയ ശ്രോതാക്കളെ, ഓസ്ട്രേലിയയിലെ ദേശീയ മാധ്യമമായ SBS മലയാളത്തിൽ പോഡ്കാസ്റ്റുമായി ഞാൻ ജോജോ ജോസഫ്. പെർത്ത്, ബ്രിസ്ബെയിൻ, ഡാർവിൻ, അഡലൈഡ് ഈ നഗരങ്ങളിലെല്ലാം വീടുവില മുന്നോട്ടാണെന്നാണ് SQM റിസർച്ചിന്റെ റിപ്പോർട്ടിൽ പറയുന്നത്. സിഡ്നി, മെൽബൺ, ഹൊബാർട്ട്, കാൻബറ നഗരങ്ങളിൽ വിലയിൽ കുറവുണ്ടാകാനാണ് സാധ്യതയെന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു. 8 മുതൽ 13% വരെ വളർച്ച പ്രവചിച്ചിരിക്കുന്ന അഡലൈഡിലെ സാഹചര്യത്തെപ്പറ്റി അഡലൈഡിലുള്ള റോയൽ റിയൽ എസ്റ്റേറ്റിൽ പ്രവർത്തിക്കുന്ന റോയി മഞ്ഞളി വിശദീകരിക്കുന്നു.
കഴിഞ്ഞ 2 വർഷമായിട്ട് നമുക്ക് ഏകദേശം 20% to 30% തന്നെ വിലവർദ്ധന കൂടി ഉണ്ടായിട്ടുണ്ട്. ഒന്ന്, വീടുകളുടെ ലഭ്യത കുറവുണ്ട്, വീടുകളുടെ വില കൂടാനായിട്ടുള്ളത്. പിന്നെ പുതിയ കൺസ്ട്രക്ഷൻസിന്റെ ചെലവ് കൂടുതലും സമയക്കൂടുതലും വീടുകൾക്ക് വില കൂടാനുള്ള കാരണമായി. പിന്നെ മൈഗ്രേഷൻ പുതിയ മൈഗ്രേഷൻ വരുന്നത് കൊണ്ടും വീടുകളുടെ വില ചെറിയ ഷോർട്ടേജ് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വീടുകളുടെ വില കൂടുന്നുണ്ട്. വീടുകൾ വാങ്ങാൻ തന്നെയാണ് ഇപ്പോഴും ആൾക്കാർ കൂടുതൽ വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് മാർക്കറ്റിൽ വരുന്ന വീടുകളുടെ അളവുകൾ കുറവാണ്. അപ്പോൾ ഇപ്പോഴും ഡിമാൻഡായിട്ട് തന്നെയാണ് ഇവിടെ അഡലൈഡിൽ ഉള്ളത്. മറ്റ് സ്ഥലങ്ങളിലെ അപേക്ഷിച്ച് ഇവിടെ ഇപ്പോഴും ഡിമാൻഡ് തന്നെയാണ്. വിലയും സ്റ്റേബിൾ തന്നെയായിട്ടാണ് ഇരിക്കുന്നത്. ഇപ്പോൾ ഈവൻ ക്രിസ്മസ് ജനുവരി ഹോളിഡേയ്സിൽ പോലും വീടുകൾക്ക് വില കുറഞ്ഞിട്ടില്ല. വില സ്റ്റേബിളായിട്ട് തന്നെ ഇരിക്കുന്നത്. പ്രത്യേകിച്ചും ഈ CBD ഏരിയകളിലുള്ള വീടുകൾക്ക് വില കൂടി തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ മുമ്പ് ഒരു 600 അല്ലെങ്കിൽ 550 ഒക്കെ വാങ്ങിച്ചുകൊണ്ടിരുന്ന വീടിന് ഇപ്പോൾ ഒരു 850-900 ഒക്കെ കൊടുത്താലേ വാങ്ങിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അവർക്ക്, അത് ഒരാൾ ജോലി ചെയ്യുന്നവർക്കോ അല്ലെങ്കിൽ രണ്ടുപേരും ചെയ്യുന്നവർക്കും കുറഞ്ഞ ശമ്പളമുള്ളവർക്ക് ഇപ്പോഴും വീട് വാങ്ങിക്കാനായിട്ട് ബുദ്ധിമുട്ട് തന്നെയാണ്. കാരണം ഒന്ന്, ഇൻട്രസ്റ്റ് റേറ്റ് കൂടുതലാണ്, രണ്ടാമത് ബാങ്കിന്റെ സർവീസബിലിറ്റിയും അവർക്ക് കുറവായിരിക്കും. അപ്പോൾ അത് ഇപ്പോഴും അവർ ബുദ്ധിമുട്ട് തന്നെയാണ്. കുറച്ചും കൂടിയും ഇനി ഇൻട്രസ്റ്റ് റേറ്റ് ഒക്കെ കുറഞ്ഞ് കുറച്ച് ഇതായി കഴിഞ്ഞാൽ അവർക്ക് ഇനി വീട് വാങ്ങിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അവർ വളരെ ബുദ്ധിമുട്ടോടു കൂടിയാണ് ഇത് നോക്കിക്കാണുന്നത്. പക്ഷേ ഇൻവെസ്റ്റേഴ്സിന് ഇപ്പോഴും നല്ല ഒരു പ്രോഫിറ്റബിൾ മാർക്കറ്റ് തന്നെയാണ്.
ക്രിസ്മസ് ന്യൂ ഇയർ അവധിക്കാലത്ത് പോലും അഡലൈഡിൽ വീടുകൾക്ക് ഡിമാൻഡ് ഉയർന്നു തന്നെയാണുള്ളതെന്നും റോയി മഞ്ഞളി ചൂണ്ടിക്കാട്ടി.
അഡലൈഡിൽ നമുക്ക് ഒരു 15 kilometers ചുറ്റളവിലുള്ള ഏരിയകളാണ് ക്രമാതീതമായിട്ട് വില കൂടുന്നത്. ബാക്കി കുറച്ച് റൂറൽ ഏരിയയിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഇപ്പോഴും സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു വില തന്നെയാണ് നിൽക്കുന്നത്. പക്ഷെ സിറ്റിയോട് അടുത്ത് കിടക്കുന്ന പ്രദേശങ്ങൾ, അതായത് ഒരു 10 kilometers ചുറ്റളവിൽ സ്ഥലങ്ങളുടെ ലഭ്യത കുറവുണ്ട്. പിന്നെയുള്ള ഡെവലപ്മെന്റ് സിറ്റിയിൽ നിന്നും ഒരു 25-30 kilometers ദൂരൊക്കെയാണ് ഈ പുതിയ ഡെവലപ്മെന്റുകൾ വരുന്നത് കൂടുതലും. അപ്പൊ അവിടെയൊക്കെ അഫോർഡബിലിറ്റി ആണ് വാങ്ങിക്കാനായിട്ട്. പക്ഷെ സിറ്റിയോട് അടുത്തുള്ള അവിടെ ഒരു 500-600 range വീടുകൾ കിട്ടും. പക്ഷെ സിറ്റിയോട് അടുത്തോട്ട് വരുമ്പോൾ തോറും, അതായത് അവർ 10 kilometers ചുറ്റളവിൽ വരുമ്പോഴും ഇപ്പോഴും ഒരു 750-800 ആ റേഞ്ചിലേക്ക് വീട് പോകുന്നു. അപ്പൊ അത് ഇച്ചിരി അഫോർഡബിലിറ്റിക്ക് സാധാരണക്കാരെ ബാധിക്കുന്നുണ്ട് അത് വാങ്ങിക്കാനായിട്ട്.
മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള നിക്ഷേപകരുടെ സാന്നിധ്യം ഡിമാൻഡ് ഉയരാൻ കാരണമാകുന്നുണ്ടെന്നും റോയി മഞ്ഞളി പറയുന്നു.
വീട് വാങ്ങിക്കാനായിട്ട് അഡലൈഡിൽ നിന്നുള്ളവരും ഉണ്ട്. മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് മൂവ് ചെയ്യണവര് കുറവാണ്, പക്ഷെ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് ഇൻവെസ്റ്റ് ചെയ്യണവര് ഒത്തിരി പേരുണ്ട്. കാരണം അവർക്ക് ഇവിടെ ഒരു ഇവിടുത്തെ വളർച്ച കണ്ടിട്ടാവായിരിക്കാം അവർ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് പലരും താല്പര്യപ്പെടുന്നുണ്ട്. നമുക്ക് തന്നെ ഇപ്പൊ ഞങ്ങൾക്ക് പ്രോപ്പർട്ടി മാനേജ്മെന്റ് ചെയ്യുന്ന ഒരു 10% വീടുകൾ പുറത്തുനിന്ന് ഇൻഡസ്ട്രിയിൽ നിന്നുള്ള ആളുകളുടെ വീടുകളാണ് നമ്മൾക്ക് കിട്ടിയിരിക്കുന്നത്.
ഇനി പെർത്തിലെ ഭവന വിപണി പരിശോധിച്ചാൽ 14 മുതൽ 19% വരെ വർധനവാണ് SQM റിസർച്ച് പ്രതീക്ഷിക്കുന്നത്. പലിശ നിരക്കിലുണ്ടായ വർധനവ് പെർത്തിലെ വിപണിയെ കാര്യമായി ബാധിച്ചിട്ടില്ലെന്ന് പെർത്തിൽ മോർഗേജ് ബ്രോക്കറായി പ്രവർത്തിക്കുന്ന വിൽസൺ താക്കോൽക്കാരൻ ചൂണ്ടിക്കാട്ടി.
ബാക്കിയുള്ള സ്റ്റേറ്റുകളില് ഇൻട്രസ്റ്റ് റേറ്റ് കൂടി ഇപ്പം എന്താ പറയാ, ഫസ്റ്റ് സ്പെഷ്യലി ഫസ്റ്റ് ഹോം ബയേഴ്സ് ആൻഡ് സ്പെഷ്യലി ഫ്രം ലോവർ ടു മിഡിൽ ഇൻകം പീപ്പിൾ അവരെ ഒത്തിരി അഫക്ട് ചെയ്യും. അവർക്ക് വീട് മേടിച്ചാൽ മോർഗേജ് അടച്ചാൽ പിന്നെ നമുക്ക് വീട്ടു ചെലവിന് പൈസ ഇല്ലാത്ത അവസ്ഥയായി. പക്ഷെ WA രണ്ട് റീസൺ ഉണ്ട്, അത് അധികം അഫക്ട് ചെയ്തില്ല പ്രൈസ് ഗ്രോത്തിന്. ഇപ്പൊ കഴിഞ്ഞ വർഷം ത്രൂ ഔട്ട് ഇയർ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇൻട്രസ്റ്റ് റേറ്റ് വാസ് ഹൈ, പക്ഷെ പ്രൈസ് വാസ് സ്റ്റിൽ ഗ്രോയിങ്. ഓക്കെ, അതിന്റെ മെയിൻ റീസൺ പെർത്തിൽ കമ്പയർഡ് ടു അതർ സ്റ്റേറ്റ്സ് ഇൻകം വാസ് മോർ. There are, you know, thousands of people, you know, working in mining sector. Okay, so avarede num income orikkalum affect cheyittilla. Mining il job loss num karyamayittu sambhavichittilla. Adu pole than unemployment rate was still low in WA. appam ee factors okke kondu WA il veliyoru prashnam vannittilla. And compared to many other all other states, WA-ല് മീഡിയൻ പ്രൈസ് ഈസ് സ്റ്റിൽ ലോവർ. ഇപ്പൊ നമ്മൾ സിഡ്നിയും മെൽബണയും ഒക്കെ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇപ്പോഴും പെർത്തിലെ മീഡിയൻ പ്രൈസ് ലോവർ ആണ്. പക്ഷേ പെർത്തിലെ ഫാമിലി ഇൻകം ഈസ് ഹയർ ഫോർ യുനോ വർക്കിംഗ് ക്ലാസ് പീപ്പിൾ.
പെർത്തിൽ കഴിഞ്ഞ 4 വർഷത്തിനിടെ വീട് വിലയിലുണ്ടായ വർധനവിന്റെ കാരണങ്ങളെ പറ്റിയും വിൽസൺ താക്കോൽക്കാരൻ വിശദീകരിച്ചു.
അതിന്റെ മെയിൻ റീസൺ എനിക്ക് തോന്നുന്നതും ഇപ്പോ ഒരു മാർക്കറ്റ് അനാലിസിസിൽ എല്ലാവരും പറയുന്നതും ഈ പെർത്ത് അല്ലെങ്കിൽ WA-ല് വന്നിട്ടുള്ള എക്കണോമിയിൽ വന്നിട്ടുള്ള എക്സസീവ് യുനോ ഇൻഡിവിജ്വൽ ഇൻകമും പിന്നെ ഗവൺമെന്റ് സ്പെൻഡിങ്ങുമാണ്. അത് കൂടാതെ ഇപ്പം പെർത്ത് ഡ്യൂറിങ് കോവിഡ് ടൈം WA ഒത്തിരി സേഫ് ഒരു സ്റ്റേറ്റ് ആയിരുന്നു. അത് ജോജോയ്ക്ക് അറിയാലോ. പെർത്തിനെ മാത്രല്ല, WA ഹോൾ ഒരു സ്റ്റേറ്റിനെ തന്നെ നോക്കാൻ തുടങ്ങി. ഈവൻ വേൾഡ് വൈഡ് പീപ്പിൾ സ്റ്റാർട്ടഡ് മൂവിങ് ടു WA. ഈവൻ ഇൻഡസ്ട്രിയുടെ ട്രാൻസ്ഫേഴ്സും അതങ്ങ് നമ്മൾ വിചാരിക്കുന്ന ലെവലേക്കാൾ ഒത്തിരി കൂടുതലായിരുന്നു. അതുകൂടാതെ ഫ്രം ഇന്റർനാഷണൽ മൈഗ്രേഷൻ, ഈ നമ്മുടെ ന്യൂസിലൻഡ് പോലെയുള്ള കൺട്രി, അവിടെ നിന്നൊക്കെ വരുന്ന ആൾക്കാരുടെ നമ്പറിൽ പെർത്തിലേക്ക് വരുന്ന ആൾക്കാരുടെ നമ്പർ ഒത്തിരി ഇൻക്രീസ് ചെയ്തു. There are thousands of people moved to Perth. സോ അത് ശരിക്കും മാർക്കറ്റിൽ ഒത്തിരി വ്യത്യാസം വരുത്തി. അതുപോലെ തന്നെ ആ കോവിഡിന്റെ സമയത്ത് ഗവൺമെന്റ് റിലീസ് ചെയ്ത ഫണ്ടിങ് ഒത്തിരി ഗ്രാന്റുകളൊക്കെ ആയിട്ട് ബില്യൺസ് ഓഫ് ഡോളേഴ്സ് എക്കണോമിയിലേക്ക് വന്നു. തേർഡ് ഫാക്ടർ ഫോർ ദ ഇൻക്രീസ്ഡ് യുനോ റേറ്റ് ഗ്രോത്ത് ഈസ് പെർത്തിലെ WA-ലെ GST ഷെയർ. അത് ജോജോയ്ക്ക് അറിയാലോ അല്ലെ. സോ ഇറ്റ് വാസ് 70%. Now for the last 3 years, it was 30%. Now for the last 3 years, it is 70%. So it's long-term aayittulla federal government aayittulla nammude WA-de fight aayirunnu. So we were successful. So there is so much money in WA now for the state of WA. So adukondu government and excessive funding, interstate migration, ഇന്റർനാഷണൽ മൈഗ്രേഷൻ, അപ്പോ ഇതെല്ലാം കൂടെ വന്നപ്പം ഇവിടെ ഷോർട്ടേജ്, അത് റെന്റൽ ആയിക്കോട്ടെ, നമ്മുടെ ന്യൂ ഹോം അവൈലബിലിറ്റി ആയിക്കോട്ടെ, ഇറ്റ്സ് എ ഷോർട്ടേജ് എവരിവേർ. ദാറ്റ് ഈസ് ദ മെയിൻ ഫാക്ടർ ഓഫ് യുനോ പ്രൈസ് ഗ്രോത്ത് ഇൻ WA.
കോവിഡ് കാലത്തിന് മുൻപ് പെർത്തിലെ വിപണിക്ക് മെല്ലെപ്പോക്കായിരുന്നു. ഇതിൽ നിന്നുള്ള കരകയറ്റമാണ് പെർത്തിലെ വീട് വിലയിൽ അടുത്ത കാലത്തുണ്ടായതെന്ന് ഇൻവെസ്റ്റ് ഇൻ പ്രോപ്പർട്ടി എയ്വിൽ ബയേഴ്സ് ഏജന്റായി പ്രവർത്തിക്കുന്ന ശ്രീജിത് സുകുമാരൻ വിലയിരുത്തുന്നു.
നമ്മളിത് ഒരു കുറച്ച് ഈ റീസെന്റ് ആയിട്ടുള്ള അല്ലാതെ കുറച്ച് പിന്നോക്കം പോയിട്ട് വേണം അത് കാണാനായിട്ട്. അപ്പോ പെർത്തിന്റെ എന്താ സംഭവിച്ചതെന്നുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ലാസ്റ്റ് 2019 നോക്കുമ്പോൾ ഭയങ്കരമായ ഗ്രോത്ത് ആണ്. പക്ഷെ 2014 നോക്കിക്കഴിഞ്ഞാൽ ഒരു കണ്ടിന്യൂസ് കുറച്ച് ഇയേഴ്സ് നമ്മൾ വലിയ മാറ്റമൊന്നും ഇല്ലാതെ 2019 വരെ ശരിക്കും പറഞ്ഞാൽ ഡിക്ലൈനിങ് മാർക്കറ്റ് ആയിരുന്നു. അപ്പൊ അത് കഴിഞ്ഞിട്ട് പിന്നെ നോക്കുമ്പോഴാണ് പെട്ടെന്ന് ഭയങ്കര ബൂമായിട്ട് തോന്നുന്നത്. ബൂമുണ്ട് ഇല്ല എന്നല്ല, പ്രൈസസ് വളരെയധികം കൂടിയിട്ടുണ്ട്. ഓൾമോസ്റ്റ് 80% to 100% പ്രൈസ് കൂടിയിട്ടുണ്ട്. പക്ഷെ ആ ഒരു ഓസ്ട്രേലിയയിൽ എല്ലായിടത്തും നമ്മളിപ്പം സിഡ്നി മുതൽ പെർത്ത് എടുത്തു കഴിഞ്ഞാൽ 5 to 7% അല്ലെ 5 to 6.5% ആണ് ആനുവൽ ഗ്രോത്ത്. അത് പെർത്ത് എടുത്താലും സിഡ്നി എടുത്താലും, പക്ഷെ അതൊരു ഒരു വർഷത്തെ രണ്ടു വർഷത്തെ എടുക്കുമ്പോൾ നമുക്ക് ആ അത്രയും ഡേറ്റ എടുക്കുമ്പോൾ ഭയങ്കര ഒരു കൺഫ്യൂഷൻ തോന്നും. പക്ഷെ ഒരു 30 വർഷത്തെ നമ്മൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അത് കൺസിസ്റ്റന്റ് ഗ്രോത്ത് ആണ് ഈ 5 to 6% കാണുന്നത്. കൺസിസ്റ്റന്റ് ഉദ്ദേശിച്ചത് ആ നമ്പർ, പക്ഷെ അത് ലീനിയർ ആയിട്ടായിരിക്കില്ല. ചില വർഷം 10 പോവും, പിന്നെ കുറച്ചുനാൾ സ്റ്റാഗ്നന്റ് ആയിരിക്കും. അങ്ങനെ നോക്കുമ്പോൾ പെർത്തിൽ സംഭവിച്ചിരിക്കുന്നത് ഇപ്പം പണ്ട് കുറെ നാൾ അനക്കം തെറ്റാതിരുന്നതിന് ഒരു ഭയങ്കര അനക്കം ഉണ്ടായിരുന്നേ ഉള്ളൂ.
പെർത്തിലേക്കുള്ള ഇൻവെസ്റ്റേഴ്സിന്റെ എണ്ണം കുറഞ്ഞതായും ശ്രീജിത്ത് പറയുന്നു.
2000 അതായത് കുറച്ച് നമ്പേഴ്സ് പറയുകയാണെങ്കിൽ ഇതിന്റെ ഒരു ക്ലാരിറ്റി വരാനായിട്ട് ആൾക്കാർക്ക് സിഡ്നി അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും കാണുന്നവരുടെ ഒരു ക്ലാരിറ്റിക്ക് പറയുകയാണെങ്കിൽ നമുക്ക് ഇവിടെ ഒരു ഇക്വിലിബ്രിയം മാർക്കറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 13 to 14,000 ഒരു വീടുകൾ മാർക്കറ്റിലുള്ളതാണ്. അതായത് നമ്മൾ റിയൽ എസ്റ്റേറ്റിലോ ഡൊമൈനിലോ കയറി നോക്കുമ്പോൾ 13 to 15,000 വീടുകൾ വേണം. അത് ഒരു 2019 മാർക്കറ്റ് ഏകദേശം ബോട്ടം ഔട്ട് ചെയ്ത സമയത്ത് അത്ര ഉണ്ടായി. അത് കഴിഞ്ഞിട്ട് ഒരു ലാസ്റ്റ് 3 മന്ത്സ് അല്ലെങ്കിൽ മുന്നേ അല്ലെങ്കിൽ 2023 ഏതൊരു മാസം എടുത്താലും ഇവിടെ 3000 വീടുകളേ ഉള്ളൂ. അപ്പം പ്യുവർലി ആ സപ്ലൈ ആൻഡ് ഡിമാൻഡ് വ്യത്യാസമാണ്. അതിനനുസരിച്ചിട്ട് അത്രേ സപ്ലൈ ഉള്ളൂ, സപ്ലൈ ഓഫ് ഹൗസസ്. ഡിമാൻഡ് ആണെങ്കിലോ നമ്മുടെ ഈ പോപ്പുലേഷൻ ഇൻക്രീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2.8% ആണ് ആനുവലി പോപ്പുലേഷൻ കൂടി. അതായത് 80,000 പേര് ഇങ്ങോട്ട് വന്നു 2022-23 കാലവർഷവും 23-24 കാലവർഷവും. ഓൾമോസ്റ്റ് 80,000 ആൾക്കാരാണ് വന്നുകൊണ്ടിരുന്നത്. അത് നമ്പേഴ്സ് പറയുകയാണെങ്കിൽ അഗെയിൻ 200 പീപ്പിൾ പെർ ഡേ. ഇവർക്ക് താമസിക്കാൻ വീടുകൾ വേണമല്ലോ. അപ്പൊ ഇതുകൊണ്ടാണ് ആ ഗ്രോത്ത് ഉണ്ടായത്. ആ ഒരു സപ്ലൈ ഡിമാൻഡ് ഇംബാലൻസ് കൊണ്ടാണ് ഇത്രയധികം പുഷ് ചെയ്തിട്ട് പ്രൈസസ് കയറാനുള്ള കാരണം. അതിനനുസരിച്ച് നമുക്ക് വീടുകൾ പണിയാനുള്ള ഒരു കേപ്പബിലിറ്റിയും ഇല്ല. അതായത് ട്രേഡ്സിന്റെ ലഭ്യത കുറവ്. എല്ലാ ഡെവലപ്ഡ് കൺട്രീസിലുള്ള പോലെ സ്റ്റേറ്റ്സിൽ അല്ലെങ്കിൽ ഓസ്ട്രേലിയ സ്റ്റേറ്റ്സിലുള്ള പോലെ പേർത്തിലും അത് വളരെയധികം ബാധിച്ചിട്ടുണ്ട്. അപ്പം ആ ഒരു സപ്ലൈ ഡിമാൻഡ് ഇംബാലൻസ് ആണ് ഇതിന്റെ മെയിൻ റൂട്ട് കോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻവെസ്റ്റേഴ്സ് ഒക്കെ വന്നു അപ്പൊ കുറച്ച് വീടുകൾ റെന്റിന് വന്നു. റെന്റ് ഓബിയസ്ലി കൂടി, പക്ഷെ ഒരു ലിമിറ്റ് കഴിയുമ്പോൾ ആൾക്കാർക്ക് റെന്റ് കൊടുക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ അവർ പല അവരുടെ തന്നെ മാർഗങ്ങൾ കണ്ടെത്താൻ തുടങ്ങി. ഷെയർ അക്കോമഡേഷൻ വന്നു തുടങ്ങി. അങ്ങനെയൊക്കെ വന്നിട്ട് ഇപ്പൊ റെന്റ് സ്റ്റേബിലൈസ് ആയി. ഇൻവെസ്റ്റേഴ്സ് ഓൾമോസ്റ്റ് നല്ല രീതിയിൽ കുറഞ്ഞു. അതായത് ഈസ്റ്റ് എന്നുള്ള ഇൻവെസ്റ്റേഴ്സ് ഒക്കെ റെന്റൽ അഫോർഡ് ഈൽഡ് കുറഞ്ഞപ്പോൾ, അതായത് പണ്ട് ഒരു 400K ഒരു വീട് വാങ്ങിച്ചാൽ 500-550 റെന്റ് കിട്ടുന്ന സ്ഥാനത്ത് ഇപ്പോൾ ഒരു 650 വീട് വാങ്ങിച്ചാൽ 600 റെന്റ് ഉള്ളൂ. അപ്പൊ അവർക്ക് നോക്കുമ്പോൾ നമ്പേഴ്സ് മാച്ച് ആവുന്നില്ല. ഇൻട്രസ്റ്റ് റേറ്റ് ആണെങ്കിൽ കൂടി ഇപ്പൊ 2022 നല്ലവണ്ണം. അപ്പൊ റീപേയ്മെന്റ്സ് കയ്യിൽ നിന്ന് തന്നെ ഇടേണ്ട അവസ്ഥ വന്നു. അപ്പം ആ ഒരു കണക്കുകൾ വെച്ചിട്ട് തന്നെ ആ ഇൻവെസ്റ്റേഴ്സ് കുറച്ചൊന്ന് കുറഞ്ഞിട്ടുണ്ട് ശരിക്കും പറഞ്ഞു. ഞാൻ റിയാലിറ്റിയിൽ നോട്ട് ചെയ്യുമ്പോൾ ഓണർ ഒക്യുപ്പയേഴ്സ് ആണ് പിന്നെയും കൂടുതലായിട്ട് കാണുന്നത്.
റിപ്പോർട്ടുകളെയും പ്രവചനങ്ങളെയും ആശ്രയിച്ച് നിക്ഷേപം നടത്താൻ ഇറങ്ങുന്നവർ അടിസ്ഥാനപരമായി ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നും ശ്രീജിത്ത് ഓർമ്മിപ്പിച്ചു.
ഇൻവെസ്റ്റ്മെന്റ് എന്ന് ചോദിച്ചുകൊണ്ട് ഞാൻ പറയുകയാണ് കേട്ടോ. ആ ഒരു രീതിയിൽ ചോദിക്കുമ്പോൾ ആദ്യം തന്നെ നോക്കേണ്ട കാര്യങ്ങള് ഈ വാങ്ങിക്കുന്ന സ്ഥലം ഓൾറെഡി എത്ര ഗ്രോ ആയി. വൺ ഓഫ് ദി ബേസിക് തിങ്സ്. ഇപ്പൊ ഒരു ഏരിയ ഓൾറെഡി ഡബിൾ ആയിട്ടുണ്ടെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്കലി നിങ്ങൾ നോക്കൂ, അത് ഇനി ഡബിൾ ആവാൻ എത്രത്തോളം ചാൻസ് ഉണ്ടെന്ന് ആലോചിക്കേണ്ടതാണ്. പിന്നെ അവിടുത്തെ ബേസിക് ആയിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട്. വേക്കൻസി റേറ്റ് എന്നൊക്കെ പറയുന്ന പോലെ എന്താണ് വേക്കൻസി റേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും എടുത്ത് ഉപയോഗിക്കുന്ന വാക്കാണ്. വേക്കൻസി റേറ്റ് ഇസ് 0.4 അല്ലെ 1.4. ഇപ്പൊ പെർത്തിൽ 1.9 ആണ് വേക്കൻസി റേറ്റ്. അതൊരു കൊല്ലം മുന്നേ 0.4 ആയിരുന്നു. അപ്പം വേക്കൻസി റേറ്റ് ഈസ് ആവുകയാണ്. എന്താണ് വേക്കൻസി റേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ 5 ആണ് വേക്കൻസി റേറ്റ് ഉണ്ടെങ്കിൽ 1000 വീടുകളിൽ 5 വീട് അവൈലബിൾ ആണെന്നാണ്. അപ്പൊ 0.4 ആണെങ്കിൽ 1000 വീട്ടിൽ 50. 0.4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1000 വീട്ടിൽ 4 വീടേ അവൈലബിൾ ഉള്ളൂ. അതായത് ഏറ്റവും ടൈറ്റ് ആണ് മാർക്കറ്റ്, മനസ്സിലായല്ലേ. അപ്പൊ നമ്മൾ ഇവർ ഇങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാൻ നോക്കേണ്ടവർ ഇതൊക്കെ ഒരു ബേസിക് ക്രൈറ്റീരിയ ആയിട്ട് നോക്കേണ്ട കാര്യങ്ങളാണ്. അതായത് ഇപ്പൊ മൈനിങ് ടൗണിൽ പോയി കഴിഞ്ഞാൽ നല്ല റെന്റ് ഉണ്ടാവും, പക്ഷെ അവിടുത്തെ ഹിസ്റ്റോറിക്ക് നോക്കിക്കഴിഞ്ഞാൽ മാർക്കറ്റ് തിരിയുമ്പോൾ ഈ വേക്കൻസി റേറ്റ് 30 ആവും. അപ്പം വീടുകൾ ഇഷ്ടം പോലെ ബാക്കി വരും, നമ്മുടെ വീട് വാടകയ്ക്ക് പോകില്ല. അതേപോലത്തെ കാര്യങ്ങൾ ഇനിയിപ്പോൾ ഓണർ ഒക്കെ ആയിട്ട് വരികയാണെങ്കിലും ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നോക്കുന്നതിൻ്റെ കൂടെ ആൾക്കാർ സ്കൂളുകളും കാര്യങ്ങളൊക്കെ നോക്കും, അല്ലെങ്കിൽ ആ സബർബിലെ ക്രൈം നോക്കും, അങ്ങനത്തെ റേറ്റ് നോക്കും. പക്ഷെ ഇൻവെസ്റ്റേഴ്സ് ആകുമ്പോൾ ഈ നമ്പേഴ്സ് ബേസിക്കായി നോക്കുമ്പോൾ അതേപോലെ സ്റ്റോക്ക് ഓൺ മാർക്കറ്റ് നോക്കുന്നത് നല്ലതാണ്. എന്താണ് സംഭവിക്കുന്നത്, ട്രെൻഡ് എങ്ങോട്ടാണ്, പുതുതായിട്ട് വീടുകൾ വരാനുള്ള സ്ഥലമാണോ, അവിടെ സപ്ലൈ കൂടാൻ സാധ്യതയുണ്ടോ. അതേപോലെ തന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ഉള്ള പല കാര്യങ്ങളിലും അതേപോലെ തന്നെ ചുമോക്കേണ്ട കാര്യങ്ങളാണ്. എന്തുകൊണ്ടാണ് ഇതിന് മുന്നേ സംഭവിച്ച ഇത് സ്റ്റാറ്റിസ്റ്റിക് വെച്ച് നമുക്ക് ഓൾമോസ്റ്റ് പ്രെഡിക്ട് ചെയ്യാൻ പറ്റും എന്താണ് സംഭവിക്കുന്നത്? കഴിഞ്ഞ 30 ഇയേഴ്സിൽ വാട്ട് ഹാപ്പൻഡ് അത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ തന്നെ അറിയാൻ പറ്റും. ഇതിന് മുന്നേ ഇങ്ങനത്തെ ഒരു പേർത്തിൽ ഇതേപോലത്തെ ബൂം ഉണ്ടായിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ 2000 മുതൽ 2005 വരെ പ്രോപ്പർട്ടി ഡബിൾ ആയിട്ടുണ്ട്. 157K ആയിരുന്നു 2000 പേർത്തിലെ വാല്യൂ, 2005 അത് 318 ആയി. ഭയങ്കര ഗ്രോത്ത്. അത് ഇതേപോലെ തന്നെ ഡിഫറെന്റ് ഫാക്ടേഴ്സ് ആയിരുന്നു. കുറച്ചും കൂടെ മൈനിങ് ലെഡ് ബൂം ആയിരുന്നു. ഇപ്പൊ പെർത്ത് കുറച്ചും കൂടെ ഡൈവേഴ്സിഫൈഡ് ആയി എക്കോണമി. മൈനിങ്ങിന് നല്ല റോൾ ഉണ്ട്, ഇല്ലാന്നല്ല, എന്നാലും കുറേ കൂടി ഡൈവേഴ്സിഫൈഡ് ആയി. 3 മില്യൺ പോപ്പുലേഷൻ ആയി. നമ്മുടെ കുറേ കൂടെ പല ജോലി സാധ്യത ഇവിടെ പെർത്ത് സിറ്റിയിൽ ഇപ്പോൾ ഉണ്ട്. അപ്പൊ വരുന്നവര് മെയിനായിട്ട് ഇങ്ങനത്തെ ബേസിക് കാര്യങ്ങളെങ്കിലും നോക്കി വാങ്ങിക്കുന്നതാണ് എപ്പോഴും ബെസ്റ്റ്. ആൾക്കാർ പറയുന്നതോ അല്ലെങ്കിൽ ഈവൻ ഞാൻ തന്നെ പറയുന്നതാണെങ്കിൽ തന്നെ അതിന്റെ അകത്തുള്ള ആ ഫൈൻ ഡേറ്റ നോക്കുന്ന നല്ലതായിരിക്കും.
പ്രിയ ശ്രോതാക്കളെ, പെർത്തിലും അഡലേഡിലും വീട് വില കൂടാനുള്ള കാരണങ്ങളും നിലവിലെ സാഹചര്യങ്ങളുമാണ് നമ്മൾ ഇതുവരെ കേട്ടത്. പ്രത്യേക ശ്രദ്ധയ്ക്ക് ഇത് പൊതുവായ ചില നിർദ്ദേശങ്ങളും കാഴ്ചപ്പാടുകളും വിലയിരുത്തലുകളുമാണെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. നിങ്ങളുടെ വ്യക്തിപരമായ സംശയങ്ങൾക്ക് മേഖലയിലെ വിദഗ്ധരെ നേരിൽ ബന്ധപ്പെടുക. കൂടുതൽ ഓസ്ട്രേലിയൻ വാർത്തകളും വിശേഷങ്ങളും മലയാളത്തിൽ അറിയുന്നതിനായി sbs.com.au/malayalam എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക, അല്ലെങ്കിൽ SBSന്റെ ഓഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ഓസ്ട്രേലിയയിലെ ദേശീയ മാധ്യമമായ SBS മലയാളത്തിൽ ഈ പോഡ്കാസ്റ്റ് അവതരിപ്പിച്ചത് ജോജോ ജോസഫ്.
ഇതുപോലുള്ള കൂടുതൽ പരിപാടികൾ കേൾക്കണമെന്നുണ്ടോ? ആപ്പിൾ പോഡ്കാസ്റ്റിലും ഗൂഗിൾ പോഡ്കാസ്റ്റിലും സ്പോട്ടിഫൈയിലും കേൾക്കാം. അല്ലെങ്കിൽ നിങ്ങൾ പോഡ്കാസ്റ്റ് കേൾക്കുന്ന മറ്റെവിടെയും.